السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وسرها وعلانيتها. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. أما بعد، سهودر انجل ويلو للمطففين ان سورة تفسير عن ان مدل عمل بڑی كانوا الدرشي كنا ده. ويل للمطففين. مطفف എന്നാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. തഫഫ എന്നാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. ആ പ്രവൃത്തിക്ക് തഫീഫ് എന്ന് പറയും. അത് ചെയ്യുന്ന ആൾക്ക് മുതഫിഫ് എന്ന് പറയും. മുതഫിഫൂൻ എന്നാൽ അതിന്റെ ബഹുവചനം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ. മുതഫിഫീൻ എന്ന് വരാനുള്ള കാരണം ലാമ വന്നതുകൊണ്ടാണ്, ലീ അതിന്റെ മുന്നിൽ വന്നതുകൊണ്ടാണ്. മുതഫിഫൂൻ എന്നത് മുതഫിഫീൻ എന്നായത്. വൈലുൻ ലിൽ മുതഫിഫീൻ. ഈ സൂറത്ത് മദനിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അള്ളാഹു അവതരിപ്പിച്ച സൂറത്താണ്. സാധാരണ ഈ അവസാന ഖുർആനിന്റെ മുസ്ഹഫിൽ നമ്മൾ അവസാന ഭാഗത്ത് കാണുന്ന സൂറത്തുകൾ അധികവും മക്കിയാണ്, മക്കയിലിറങ്ങിയ സൂറത്തുകളാണ്. പക്ഷേ ഇതാകട്ടെ മദീനയിൽ അവതരിച്ച സൂറത്താണ്. ഇമാം ഇബ്നു മാജ, ഇമാം അന്നസാഇ തുടങ്ങിയവർ റിവായത്ത് ചെയ്യുന്ന ഒരു റിവായത്ത് ഇങ്ങനെ കാണാം. അൻ ഇബ്നു അബ്ബാസിൻ ഖാൽ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു: ലമ്മ ഖദിമ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന കാനു മിൻ അഖബതി الناس കൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന കാലത്ത് മദീനക്കാരായിരുന്നു. മിൻ അഖബസി الناس, മിൻ അഖബസി الناس കൈല, ആളുകളിൽ ഏറ്റവും മോശമായി അളവും തൂക്കവും കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നു. തൂക്കത്തിൽ വളരെ കൃത്രിമം കാണിക്കുന്ന ആളുകളിൽപ്പെട്ടവരായിരുന്നു മദീനക്കാർ. ഫാൻസലല്ലാഹു സുബ്ഹാന, അപ്പോൾ ഇങ്ങനെയായിരിക്കെ അള്ളാഹു അവതരിപ്പിച്ചു: വൈലുൽ ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് വൈൽ, അവർക്കാണല്ല നാശവും നഷ്ടവുമുള്ളത്. എന്നിട്ടോ മദീനക്കാരാകട്ടെ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാൻ കാത്തിരുന്ന, ദീൻ സ്വീകരിച്ചവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന, അവർക്ക് വേണ്ടി വീടും സമ്പത്തും ഈമാനും ഒരുക്കിവച്ചിരുന്ന ആളുകളാണ് മദീനക്കാരുണ്ടാക്കി. ഫഹസനുൽ കൈല ബഅദ ദാലിക്, അതിനുശേഷം അവർ തൂക്കം, അളവ് തൂക്കം ഇത് വളരെ നന്നാക്കി. അള്ളാഹുവിന്റെ ഈ സൂറത്ത്, ഈ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇക്കാര്യം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സൂറത്തിന്റെ തഫ്സീറിൽ തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഒന്ന് രണ്ട് ആയത്തുകൾ, കുറച്ച് ആയത്തുകൾ ഓതിയതിനു ശേഷം നമുക്ക് ബാക്കി തഫ്സീർ പറയാം ഇൻഷാഅല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون. وإذا كالوهم أو وزنوهم يخسرون. وإذا كالوهم أو وزنوهم يخسرون. ألا يظن أولئك أنهم مبعوثون. ألا يظن أولئك أنهم مبعوثون. ليوم عظيم. يوم يقوم الناس لرب العالمين. ويل للمطففين. طا فا فا ذكركم بأسردك كألا طاء. ويل للمطففين. ويل لل ويل എന്നതിലെ തൻവീൻ ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ചു ഉച്ചരിക്കുക. ويل للمطففين الذين اذا اكتالوا. اذا اكتالوا എന്നാണ് കൂട്ടി ഓതുമ്പോൾ اذا اكتالوا. الذين اذا اكتالوا على الناس നൂന് ശബ്ദം കൊടുത്ത് ഉച്ചരിക്കുക. على الناس يستوفون. واذا كالوهم. واذا كالوهم قاف الذي كافا قال وره كال وره. واذا كالوهم او وزنوهم. او وزنوهم എന്നാണ് ഒരു വാവിനെ സുക്കൂനും അടുത്ത വാവിനെ ഫതഹുമാണ് ഹർക്കത്തുമാണ്. അപ്പോൾ രണ്ടും ഒന്നാക്കി ശബ്ദം കൊടുത്തു വെച്ചിരിക്കുക. ഒറ്റ ശബ്ദമുള്ള വാവുള്ളതുപോലെ ഒരു വാവില്ലാത്തതുപോലെ. ഔ വസനൂഹും. ഔ വസനൂഹും യുഖ്സിറൂൻ. ഔ വസനൂഹും യുഖ്സിറൂൻ. അലാ യദുന്നു നൂന് ശബ്ദമുണ്ട്, അതുകൊണ്ട് ശബ്ദ ഉച്ചരിക്കണം. അലാ യദുന്നു ഉലായിക അന്നഹും മബഊസൂൻ. നേരത്തെ ഔ വസനൂഹും ഓതിയതുപോലെ ഔ വസനൂഹും ഓതി. എന്താ കാരണം? ഒരു വാവിന് സുക്കൂനും അടുത്ത വാവിന് ഹർക്കത്തും വന്നു. ഇവിടെ അതുപോലെ അന്നഹും ഒരു മീമുണ്ട്, പക്ഷെ ആ മീമിന് സുക്കൂന ഹറക്കത്തില്ല. അടുത്ത മീമിനോ ഹറക്കത്തുണ്ട്. അപ്പൊ അത് ശബ്ദം കൊടുത്തു വച്ചിരിക്കുക. അന്നഹും മബഊസൂൻ എന്ന്. ലിയൗമിൻ അദീം. അവിടെ ലിയൗമിൻ എന്ന മീമിന് തൻവീനുണ്ട്. ശേഷമുള്ള ഹർഫാകട്ടെ ഐനാണ്. അപ്പൊ അവിടെ ഇൽഹാർ അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. ഹംസ, ഹ, ഹ, ഐൻ, ഗൈൻ തുടങ്ങിയ അക്ഷരങ്ങൾ വന്നാൽ, അതുപോലെ ഹ, ഇങ്ങനെ ആറ് അക്ഷരങ്ങൾ, ആറ് ഹർഫുകൾ തൻവീനു ശേഷം വന്നാൽ തൻവീൻ വ്യക്തമാക്കി ഉച്ചരിക്കണം. ലിയൗമിൻ അളീം. ലിയൗമിൻ അളീം എന്ന് തന്നെ. യൗമ യഖൂമുൻ നാസു നൂന് ശബ്ദമുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഈ ആയത്ത് അല്ലാഹ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. സൂറത്തിന്റെ പേര്, സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈലു ലിൽ മുതഫിഫീൻ. തഫീഫ് നടത്തുന്ന ആളുകൾക്കാകുന്നു വൈൽ. വൈൽ എന്നാൽ അതിന്റെ അർത്ഥം ഹസാ, ഹലാക്ക്, നാശം, നഷ്ടം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഇതവന് ലാഭം തരുമെന്നാണ്. പക്ഷെ അള്ളാഹു തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത്? വൈൽ, അവർക്ക് നഷ്ടമാണല്ലോ, അവർക്ക് ലാഭമല്ല. ഫമാ റബി ഹത്തിജാറത്തു, അവരുടെ കച്ചവടം ലാഭമല്ല, നഷ്ടമാണത്. ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്ത് അങ്ങനെയുള്ള ആളുകൾക്ക്, ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുന്ന ആളുകൾക്ക് സാദ സൗഭാഗ്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. അവര് എപ്പോഴും കലിഖിലും ഹൈറത്തിലുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും. ഒരിക്കലും ഒരു തുമഅനീന യഥാർത്ഥ സമാധാനം അവർക്കുണ്ടാവുകയില്ല. സആദത്തു ദുനിയ വൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും സആദ സൗഭാഗ്യം, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, തയ്യിബായ ഒരു ജീവിതം അള്ളാഹു നൽകും. പരീക്ഷണങ്ങൾ അവനുണ്ടായാലും ശരി, അവന്റെ കൽബിൽ അള്ളാഹു ഒരു തുമഅനീന, ഒരു സമാധാനമിട്ടുകൊടുക്കും. കാരണം അവൻ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നവനാണ്, അവൻ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ്, ഈ സമ്പത്ത് എല്ലാം അള്ളാഹുവിന്റേതാണ് എന്ന് വിശ്വസിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദം മാലി മാലി, ആദമിന്റെ പുത്രൻ പറയുന്നു, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, എന്റെ പൈസ എന്റെ പൈസ എന്നിങ്ങനെ ആദമിന്റെ പുത്രൻ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫമാലക യാ ഇബ്നു ആദം, ഓ മനുഷ്യ, നിനക്ക് നിന്റേതാണെന്ന് പറയാൻ എന്താണുള്ളത്? ഇല്ലമ അക്കൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖ്ത ഫഅബ്ദൈത, നീ തിന്നു തീർത്തതല്ലാതെ, നീ ഉടുത്ത് ദ്രവിച്ചു പോയതല്ലാതെ, നീ കൊടുത്തു തീർത്തതല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിന്റേതാണെന്ന് പറയാൻ എന്താണുള്ളത്? നീ തിന്നത്, നീ ഉടുത്തത്, നീ കൊടുത്തത്, അത് നമ്മുടേതാണ്. ഞാൻ എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അതെന്റേതായി, ഞാനാണത് അനുഭവിച്ചത്. ഞാനൊരു വസ്ത്രം വാങ്ങി, നല്ല ഒരു പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എന്റേതായി, ഞാനാണ് അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അതെന്റേതാണ്, ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റേതാണ്, കാരണം ഞാനാണത് കൊടുത്തത്, ഞാനാണത് കൊടുത്തത്. അലിയദുൽ ഉലിയ ഖൈറു മിൻ അലിയദി സുഫ്ല, മുകളിലുള്ള കൈയാണ്, കൊടുക്കുന്ന കൈയാണ് താഴെയുള്ള വാങ്ങുന്ന കൈയിനേക്കാളും നല്ലത്. അപ്പൊ കൊടുത്തത് നിന്റേതാണ്, അല്ലാത്തതോ അവിടെ ശേഖരിച്ച് സമ്പാദ്യമായി വെച്ചത് ആരുടേതാണ്? അനന്തരാവകാശികളുടെ സ്വത്താണ്. ആർക്കോ വീതം വെച്ചെടുക്കാനും അതിന്റെ പേരിൽ തല്ലുകൂടാനും ഉള്ളതാണ് അവിടെ ബാക്കി വെച്ചത്. മറിച്ച് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ. അതുകൊണ്ട് ചെലവഴിക്കുമ്പോൾ ആർക്കും എന്തുകൊണ്ടല്ല, ഒരു വിഷമം വേണ്ടല്ല. ചെലവഴിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ചെലവ് വന്നാൽ, എന്തെങ്കിലും ചിലപ്പോൾ വിചാരിക്കാത്ത ചെലവുകൾ വരും, അപ്പൊ ചെലവഴിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമ്പോഴും കൊടുത്തതിന് ശേഷവും ഒക്കെ ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അപ്പൊ ചിന്തിക്കുക, ഇതാണ് എന്റേത്, ഇക്കൊടുത്തണ്ടല്ലോ, ഇതാണ് എന്റെ, അവിടെ വെച്ചത് തീരാതെ അവിടെ ബാക്കിയായത് അത് നമ്മുടേതല്ല, അത് നമുക്ക് ശേഷം വരുന്നവർക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാണ് നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്ത് ഇഷ്ടമുള്ളത്? പറഞ്ഞു സഹാബത്ത് പറഞ്ഞു, നബി ആർക്കാണ് അനന്തരാവകാശിയുടെ സ്വത്ത് ഇഷ്ടമുണ്ടാകുക, പിന്നെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പൂട്ടിവെച്ചത് ആരുടേതാണ്? അനന്തരാവകാശിന്റെ സ്വത്താണ്. ഒരു മനുഷ്യനെ മൂന്ന് കാര്യങ്ങൾ അവന്റെ മരണസമയത്ത് പിന്തുടരും, രണ്ടുപേര് തിരിച്ചു വരും, ഒരാൾ അവിടെ ബാക്കിയാവും. എന്താണ്? അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ ആമലും. ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും തിരിച്ചു വന്നു, അവന്റെ കൂടെ അവന്റെ ആമലുണ്ട്. വൽബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല, നിന്റെ റബ്ബിന്റെ അരികിൽ ബാക്കിയാകുന്നത് എന്താണ്? അമലു സാലിഹാത്താണ്. അതാണ് നല്ല പ്രതിഫലവും നല്ല പ്രതീക്ഷയും നമുക്ക് വെക്കാൻ പറ്റിയത്. ഖബറിൽ ചെന്നാൽ പരലോകത്ത് വലതുഭാഗത്തേക്ക് നോക്കും, ഫല യറ ഇല്ല മഖദ്ദം, അവൻ ചെയ്തു വെച്ച അമലല്ലാതെ അവൻ കാണുകയില്ല. ഇടതുഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്തു വെച്ച അമലല്ലാതെ അവൻ കാണുകയില്ല. നേരെ നോക്കുമ്പോൾ അതാ നരകത്തീ മുന്നിലേക്ക് വരികയാണ്. അതുകൊണ്ട് നീ ആ നരകത്തീയെ സൂക്ഷിച്ചുകൊള്ളുക, ഒരു കാരക്കിടച്ചുകൾ കൊണ്ടെങ്കിലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് പടത്തിന്റെ കാര്യത്തിൽ നമുക്ക് തോന്നുന്ന ബേജാറുകൾ അത് വെറുതെയാണ്, അത് വെറുതെയാണ്. അല്ലാഹു പറഞ്ഞു, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബി മുബീൻ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, അല്ലാഹു അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയുടെ വയറ്റിൽ അത് നാലു മാസം പൂർത്തിയാകുന്ന സമയത്ത് മലക്ക് വന്ന് രേഖപ്പെടുത്തുന്നതാണ്. എന്ത്? നാല് കാര്യങ്ങൾ. റിസ്ഖുഹു, ഒന്നവന്റെ റിസ്ഖാണ്. അതുപോലെ അവന്റെ അജൽ, അവന്റെ ആയുസ്, അവന്റെ അമൽ, പ്രവൃത്തി. അതുപോലെ ശഖിയുണം സഈദ്, സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ, സ്വർഗത്തിനാണോ നരകത്തിനാണോ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസ്ഖ്. അതിലൊരു അന്നം, അത് ആ എഴുതി വെച്ചതിൽ ഒരു അന്നം തിന്നാതെ ഞാനോ നിങ്ങളോ മരിച്ചു പോവുകയില്ല. അത് കിട്ടുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും. അള്ളാഹു എഴുതി വെക്കാത്ത ഒന്നും നമുക്ക് കിട്ടുകയുമില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്, ഏടുകൾ ഉണങ്ങിപ്പോയി, പേനകൾ ഉയർത്തപ്പെട്ടു. പക്ഷെ അള്ളാഹു എന്താണ് നമുക്ക് റിസ്ഖായി എഴുതി വെച്ചത് നമുക്കറിയോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനുവേണ്ടി അമൽ ചെയ്യുക. കാരണം അതും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അമൽ ചെയ്യും, എന്നിട്ട് അള്ളാഹു തരും, അതും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ദുആ ചെയ്യും, എന്നിട്ട് അള്ളാഹു അതിന് തരും, അതും അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലുൻ മുയസ്സറൂൻ ലിമാ ഖുലിഖ ലഹ്, ഓരോരുത്തരും എന്തിലേക്കാണോ പടക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് അവന് കാര്യം എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും തന്റെ അമലിലേക്ക് നോക്കുക, എങ്ങോട്ടേക്കാണ് പോക്ക് എന്നത് തന്റെ അമലിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ലൈസൽ ഗിന അൻ കസറത്തിൽ അറദ് വലക്കിന്നൽ ഗിന ഗിന നഫ്സ്. ഗിന എന്നാൽ ഐശ്വര്യം, സമ്പത്ത്. ഇത് യഥാർത്ഥത്തിൽ അത് കിട്ടുന്നത് അൻ കസറത്തിൽ അറദ്, കുറെ വിഭവങ്ങൾ ഉണ്ടാകുക, കുറെ സ്വത്തും സമ്പത്തും പൈസയും വീടും നാടും ഒക്കെ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് വലക്കിന്നൽ ഗിന ഗിന നഫ്സ്. ഏറ്റവും നല്ലത് യഥാർത്ഥ ഗിന, യഥാർത്ഥ ഐശ്വര്യം, സമ്പത്ത് എന്ന് പറയുന്നത് ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. കാരണം പല ആളുകളും ഉണ്ടാവും, കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും, പക്ഷെ അവന്റെ കൽബ് ഫഖീറാണ്, കൽബ് ദരിദ്രനാണ്. ചില ആളുകൾ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ കൽബ് ഗനിയാണ്. അപ്പോഴാണ് അവന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. ഒരാൾ വിജയിച്ചിരിക്കുന്നു, എങ്ങനത്തെ ആളാണ്? മുസ്ലിം ആവുകയും അല്ലാഹു അവന് വേണ്ടത്, അവന്റെ ആവശ്യത്തിനുള്ളത് അല്ലാഹു അവന് കൊടുക്കുകയും, വഖന്നഅഹു അല്ലാഹ്, അതിൽ അല്ലാഹു അവന് തൃപ്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവൻ വിജയിച്ചിരിക്കുന്നു. ഖനാഅ എന്ന് പറഞ്ഞാൽ തൃപ്തി, ഉള്ളതിലുള്ള തൃപ്തി. അതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എത്ര കുറഞ്ഞതാണെങ്കിലും അത് നമുക്ക് വളരെ വലുതായി തോന്നും. അതിന് പല മാർഗങ്ങളുണ്ട്. അതിനൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ذلك اجدر الا تزدروا نعمه الله عليكم. നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അതാണ് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം, നിങ്ങൾക്ക് നിസാരമായി തോന്നാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ശാരഹ്, വിശദീകർത്താക്കൾ, ഉലമാക്കൾ പറഞ്ഞു, ഏത് പരീക്ഷണം അനുഭവിക്കുന്നവനും ദുനിയാവിലെത്ര താഴേക്കിടയിലുള്ളവനും അവന് താഴേക്കിടയിലുള്ള ഒരാളെ കാണാൻ പറ്റും. ഇത്ര ദരിദ്രനും നോക്കിയാൽ അവന് കാണാൻ കഴിയും ആരെ? അവനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരാളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ബുറു ഇലാ മൻഹു അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, വലാ തൻദുറു ഇലാ മൻഹു ഫൗകകും, നിങ്ങളെക്കാളും അല്ലാഹു കൊടുത്ത ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കും. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ, നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കാക്കിയും കൊടുക്കും. നമുക്കേതാണ് ഖൈർ നമുക്കറിയില്ല. ചില ആളുകൾ പണക്കാരനാകെ ആയാൽ അവൻ ചിലപ്പോൾ പഴിച്ചു, ചില ആളാകട്ട് അവൻ പാവപ്പെട്ടവനായാൽ ചിലപ്പോൾ പഴിച്ചു, ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട് പഴിച്ചു പോവും, ചില ആളുകളോ പൈസ കിട്ടിയാൽ പഴിച്ചു പോവും. ഏതാണ് നിനക്ക് ഖൈർ? അള്ളാഹുവിനാണ് അറിയുന്നത്. ചിലപ്പോൾ നീ ഉള്ളത് ഏറ്റവും ഖൈറായ അവസ്ഥയിലായിരിക്കും, നീ ആഗ്രഹിക്കുന്ന കാര്യമോ നിനക്ക് ഷറായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, അസ അൻ തക്റഹു ശൈഅൻ وهو خير لكم، وعسى أن تحبوا شيئا وهو شر لكم، الله يعلم وأنتم لا تعلمون. ചില കാര്യം നിങ്ങൾ വെറുത്തേക്കും അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും, ചില കാര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കും അത് നിങ്ങൾക്ക് ഷറായിരിക്കും. അല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അല്ലാഹുവിനാണ് അറിയുന്നത്, നിങ്ങൾക്ക് അറിയുകയില്ല. അതുകൊണ്ട് പല നമ്മുടെ വേവലാതികളും അസ്ഥാനത്താണ്, ആവശ്യമില്ലാത്തതാണ്. അതുപോലെയാണ് ദീനിന്റെ കാര്യത്തിൽ മുകളിലേക്കേ നോക്കാൻ പാടുള്ളൂ, താഴേക്ക് നോക്കരുത്. ദുനിയാവിന്റെ കാര്യത്തിലോ താഴേക്ക് നോക്കാൻ പാടുള്ളൂ, മുകളിലേക്ക് നോക്കരുത്. ദീനിയായ കാര്യത്തിൽ എങ്ങോട്ടേക്കോ നോക്കാൻ പാടുള്ളൂ. നമ്മളെക്കാളും തോന്നിവാസികളായ തെമ്മാടികളായ ആളുകളെ നമ്മൾ നോക്കിയാൽ കാണും, അപ്പൊ നമുക്ക് തോന്നും നമ്മൾ ഉഷാറാണല്ലോ, അവന്റെ അത്രയും ഞാൻ വിടക്കായിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ നോക്കരുത്, മറിച്ച് നമ്മൾ മുൻഗാമികളിലേക്ക് നോക്കുക. അള്ളാഹുവിന്റെ നബിമാർ, അലംബിയ, അവരെ പിൻപറ്റി അവരുടെ സഹാബ, മുൻഗാമികൾ, മഹാന്മാരായ വലമാക്കൾ, അവരുടെ ചരിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് നീങ്ങാനുണ്ടെന്ന് മനസ്സിലാവും. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിലാകട്ടെ താഴേക്കാണ് നോക്കേണ്ടത്, താഴേക്കാണ് നോക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്? വേണ്ടാത്ത പ്രയാസങ്ങളും വേണ്ടാത്ത ദുഃഖവും ഒക്കെ ആയിരിക്കും. ഒരിക്കലും അങ്ങനെയുള്ള പ്രയാസം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആലോചിച്ചിരുന്നാലും ഇല്ലെങ്കിൽ കാര്യം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെന്താ ആലോചിച്ചിട്ട്? നമ്മൾ ചിലപ്പോൾ കുറെ നേരം ചിന്തിക്കുന്ന കാര്യം എത്ര നേരം ചിന്തിച്ചാലും കാര്യം അങ്ങനെ തന്നെ കിടക്കും. പിന്നെന്തിനാണ് അത് ആലോചിക്കുന്നത്? അത് ഒഴിവാക്കിയേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസത്തിനും ഒരു തുറവി വെച്ചിട്ടുണ്ട്. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. മാന്നാണ് അള്ളാഹു പറഞ്ഞത്. മാ എന്ന് പറഞ്ഞാലോ കൂടെ പോയി കുറെ നേരം കഴിഞ്ഞിട്ട് എന്നതിനേക്കാളും അടുത്ത പ്രയോഗമാണ് മാ എന്ന് പറഞ്ഞത്. മാത്രമല്ല അവിടെ യുസുറിനെ അലിഫ്ലാമ് കൊടുത്തിട്ടും യുസുർ എന്നതിനെ അലിഫ്ലാമ് കൊടുക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ടായത്തിലെയും യുസുർ ഒന്നാണ്, പക്ഷെ രണ്ടായത്തിലെയും യുസുർ രണ്ടാണ്. രണ്ടായത്തിലും പറഞ്ഞ പ്രയാസം ഒന്ന് തന്നെയാണ്, കാരണം രണ്ടിലും അലിഫ്ലാമ് കൊടുത്തിട്ടാണ്. പ്രയാസത്തിന്റെ കൂടെ ഒരെളുപ്പമുണ്ട്, പ്രയാസത്തിന്റെ കൂടെ ഒരെളുപ്പമുണ്ട്. യുസുറിന് അലിഫ്ലാം ഇല്ലാതെയാണ്, അപ്പൊ യുസുർ രണ്ടെണ്ണം. അതുകൊണ്ടാണ് മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷെ സഹാബിയിലേക്കാണ് അത് ഏറ്റവും ശരിയായിട്ടുള്ളത്. സനദ് പ്രകാരം എന്താണ് വാക്ക്? ഒരിക്കലും ഒരു പ്രയാസത്തിന് രണ്ടെളുപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. എളുപ്പം രണ്ടും പ്രയാസം ഒന്നുമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല ഇന്ന നസറ അല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ചരിത്രം നമ്മളെമ്പാടും കേട്ടിട്ടുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിസറിൽ വെച്ച് അബദ്ധത്തിൽ ഒരാളെ കൊലപ്പെടുത്തി പോയി, ഒറ്റ അടിയടിച്ചു, അയാൾ മരിച്ചുപോയി. അബദ്ധത്തിൽ വെച്ചതാണ്. പിന്നീട് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു, അത് പല ആളുകളും അറിഞ്ഞു. മൂസ നബിയെ ഫിറാവുനും കൂട്ടനും ഭരണവർഗം കൊല്ലാൻ വരുന്നു എന്ന് അറിയിപ്പ് കിട്ടി. മൂസ നബി പേടിച്ച് നാട് വിട്ട് ഓടുകയാണ്. ഒന്നുമില്ല കയ്യിൽ, ഒന്നുമില്ലാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്. ആ കാര്യത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മൂസ നബി എങ്ങനെയാണ് പോയത്? ഖായിഫയ തറഖബ്, ഭയപ്പെട്ടുകൊണ്ട്, പേടിച്ചിട്ടാണ് പോയത്. അങ്ങനെ പോയി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനിലെത്തി, മദീൻ എന്ന നാട്ടിലെത്തി. അവിടെ അതാ കാണുകയാണ്, രണ്ട് സ്ത്രീകൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. എന്താ കാരണം? അവിടെ പുരുഷന്മാർ വെള്ളമെടുക്കുന്നു അവരുടെ കാലികൾക്ക് വേണ്ടി. അപ്പൊ മാറി നിൽക്കാൻ, എന്താ മാറി നിൽക്കാൻ കാരണം? ഇഖ്തിലാത്ത് പാടില്ലാത്തതുകൊണ്ടാണ്, അവരായിട്ട് കൂടിക്കലരാൻ പാടില്ലാത്തതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കില്ല. ഈ ഇടയന്മാരൊക്കെ കാലികൾ മേൽക്കുന്നവരൊക്കെ പോകുന്നതുവരെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് സുമ്മ തവല്ല ഇലല്ലിൽ, ഒരു തണലിലേക്ക് ചാരിയിരുന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഒന്നുമില്ലാതെയാണ് ഏതോ ഒരു നാട്ടിലെത്തി. എന്നിട്ട് ഒരു മരച്ചോട്ടിലിരുന്ന് മൂസ നബിയുടെ ദുആ നോക്ക്, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, അള്ളാഹുവെ നീ ഇപ്പൊ എനിക്ക് ഇറക്കി തന്നാൽ, മിൻ ഖൈരിൻ, ഒരു ഖൈർ, നീ എനിക്കിപ്പോ ഏത് ഖൈർ ഇറക്കി തന്നാലും ഞാൻ അതിന് ഫഖീർ, ആവശ്യക്കാരനാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞു. അപ്പൊ അതാ ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ വരികയാണ്, അലസ്തിഹിയായി ലജ്ജിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു ഇന്ന അബി യദ്ഊക, എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു. എന്തിനാണ്? നിങ്ങൾക്ക് അജിർ തരാൻ. അജറമാ സഖൈതലന, നമുക്ക് വെള്ളം എടുത്തു തന്നല്ലോ, അതിന്റെ കൂലി തരാൻ വേണ്ടി എന്റെ ഉപ്പ വിളിക്കും എന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നിട്ടു. തഫ്സീറുകളിൽ കാണാം, എന്നിട്ട് നടക്കുകയാണ് ഈ പെണ്ണിന്റെ പിന്നാലെ. തഫ്സീറുകളിൽ കാണാം, കുറച്ച് കഴിഞ്ഞപ്പോ മൂസ നബി പിന്നിലടക്കാൻ പറഞ്ഞു. ഞാൻ പിന്നിലടക്കില്ല, എന്റെ പിന്നിലടന്നോളൂ, എന്നിട്ട് വഴി പറഞ്ഞാൽ. കാരണം ഇവരിങ്ങനെ നോക്കി നടക്കണല്ലോ, ഈ പെണ്ണിനിങ്ങനെ നോക്കി നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നിലടക്കാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തി ഈ രണ്ട് പെൺകുട്ടികളുടെ ഉപ്പയുടെ അടുത്തെത്തി. ഖുർആനിൽ അവരുടെ ഉപ്പയെ കുറിച്ച് ഷെയ്ഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഷെയ്ഖ്, ഒരു പ്രായമുള്ള ആൾ. അത് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്ന് തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഷുഐബ് നബിയുടെ രണ്ട് മക്കളാണ്. അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കാര്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് മിസറിൽ ഇങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ടതില്ല, നജൌത മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ആ ജനതയിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഒരാൾ വന്ന് പറയുകയാണ്. ആ പെൺകുട്ടികളിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ അബതിസ്തഅജിറുഹു, ഉപ്പ നിങ്ങൾ ഇദ്ദേഹത്തെ കൂലിക്കെടുക്ക്, ഇദ്ദേഹത്തെ വാടകയ്ക്കെടുക്കു നിങ്ങൾ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, നിങ്ങൾ കൂലിക്കെടുക്കുന്നതിൽ ഏറ്റവും നല്ല ആളാരാ? അൽ ഖവി അൽ അമീൻ, ശക്തനായ വിശ്വസ്തനായ ആൾ. ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ ഈ രണ്ട് സിഫത്താണ് വേണ്ടത്, ഒന്ന് ഖുവ്വത്തും ഒന്ന് അമാനത്തും. ഒരു പണി ഏൽപ്പിക്കണമെങ്കിൽ ഒന്ന് ഖുവ്വ, ഖുവ്വത്ത് എന്താ ശക്തി, ആ പണി ചെയ്യാനുള്ള കഴിവ് വേണം. രണ്ട് അമാന, വിശ്വസ്തത വേണം. ഇതിന്റെ നേരെ വിപരീതം എന്താ? ഖുവ്വത്തിന്റെ വിപരീതം ബാസ്, ദൗർബല്യം, പണി ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ആളെ പണി ഏൽപ്പിച്ച കാര്യമുണ്ടോ? ഇല്ല. അമാനത്തിന്റെ വിപരീതം എന്താണ്? ഖിയാന, വഞ്ചന, തട്ടിപ്പണിക്കും, മര്യാദ കൊടുക്കൂല. ഇത് രണ്ടുള്ള ആളെ പണിക്ക് പറ്റൂല, മറിച്ച് ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആണ് ഒരാളെ ഒരു പണി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്ന് കുറഞ്ഞു പോയാൽ പറ്റൂല. ഒരാൾ നല്ല വിശ്വസ്തനാണ്, പക്ഷെ അവനെ പണിയെടുക്കാൻ അറിയില്ല, കഴിയില്ല, അയാളെ പണിക്ക് പറ്റൂല. ഒരാൾ പണിയെടുക്കാൻ അറിയാം, പക്ഷെ ആള് തട്ടിപ്പാണ്, അങ്ങനെയുള്ള ആളെ പണി ഏൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ കൂവത്തും അമാനത്തുമാണ് വേണ്ടത്. ആ പെണ്ണ് സ്ത്രീ പറഞ്ഞത് നോക്ക്, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത ഖവിയുൽ അമീൻ. അപ്പൊ അതാ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുക, ഇന്നി ഉരീദു അൻ ഉംകിഹക ഇഹ്ദ ഇബ്നതൈ ഹാതൈൻ, ഞാൻ താങ്കൾക്ക് എന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുകയാണ്. അല അൻ തഅജുറനി സമാനിയ ഹിജജ്, താങ്കൾ എനിക്ക് എട്ടു കൊല്ലം ജോലി ചെയ്യണം എനിക്ക് വേണ്ടി. അതാണ് പകരം, എട്ടു കൊല്ലം ജോലി ചെയ്യാം എന്നതിന്റെ പകരമായി എന്റെ ഒരു മകളെ വിവാഹം ചെയ്തു തരാം. ഇനി അതിന് കൂടുതലാക്കിയാൽ, പത്തു കൊല്ലം പൂർത്തിയാക്കിയാൽ ഫമീൻ ഐന്ദിക്, അത് താങ്കൾ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുമില്ലാതെയാണ് പോയത്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലൈ മിൻ ഖൈറിൻ ഫഖീർ, അള്ളാഹു കൊടുത്തണ്ട, അള്ളാഹു അതാ ഭക്ഷണം കൊടുത്തു, താമസം കൊടുത്തു, കുടുംബം കൊടുത്തു, ഇനി എന്താണ് വേണ്ടത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അങ്ങനെ സഹായിക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പത്തു വർഷം തന്നെ പൂർത്തിയാക്കി എന്നാണ് മുഫസ്സിറുകൾ പലരും പറയുന്നത്. മാത്രമല്ല, ആ പറഞ്ഞ പെൺകുട്ടിയെ തന്നെയാണ് വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ് പല പണ്ഡിതന്മാർ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൂലിക്കെടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആ പെൺകുട്ടിയെ തന്നെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ്. കാരണം അതിലങ്ങനെ ഒരു സൂചന കൂടി ഉണ്ടെന്നാണ്, അവരാ പറഞ്ഞ വാക്കിൽ അങ്ങനെ ഒരു സൂചന കൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ദീനും ഖുലുഖും തൃപ്തിപ്പെടുന്ന, ദീനും ഖുലുഖും എന്ന് പറഞ്ഞാൽ ദീനും ശരിയാണ്, ഓക്കെയാണ്, സ്വഭാവവും ഓക്കെയാണ്, അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കീഴിലുള്ള പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചിട്ട് വന്നാൽ എന്ത് ചെയ്യണം? കല്യാണം കഴിച്ചു കൊടുക്കണം. ഇല്ലാ തഫാലുഹു തകുൻ ഫിത്നത്തും ഫിൽ അർദി വഫസാദുൻ കബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്തില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. ഫസാദും കബീർ, വലിയ കുഴപ്പമുണ്ടാവും. ഈ പെൺകുട്ടികളും നിങ്ങൾ വേഗം വിവാഹം കഴിച്ചേക്കാത്ത പെൺകുട്ടികളും നിങ്ങൾ കെട്ടിച്ചൊടുക്കാത്ത ഈ ആൺകുട്ടികളും ഇവരൊക്കെ രണ്ടും ഫിത്നയിലാകാൻ, അങ്ങനെ സമൂഹത്തിന് വലിയ ഫസാദുണ്ടാകാൻ കാരണമാവും. അങ്ങനെ ദീനും ഖുലുഖും ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വനന്താ ജോലി, എത്ര ശമ്പളം, ഗൾഫിലേക്ക് പോവോ ഇങ്ങോട്ട് കൂട്ടുവോ എന്നൊന്നും നോക്കരുത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും തൃപ്തിപ്പെടുന്നത് ദീനാണ്. ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത്തി അദാക്ക്, ദീൻ തെരഞ്ഞെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോ ഈ തുച്ഛമായ ദുനിയാവിൽ നിങ്ങൾക്ക് എന്ത് ദുനിയാവിൽ അല്പം ബുദ്ധിമുട്ടിയാലും ശരി, അവർക്ക് സാധ സൗഭാഗ്യം അവരുടെ മക്കൾ നന്നായി വളരാനൊക്കെ ദീൻ പരിഗണിക്കണം ഏത് കാര്യത്തിലും. അപ്പൊ ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സഹായിച്ചു. ഇങ്ങനെയാണ് സഹായിക്കുക, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം. പിന്നെന്തിനാണ് അള്ളാഹു ഹറാമാക്കിയ മാർഗത്തിലൂടെ നമുക്കൊരു സമ്പാദ്യം? അള്ളാഹു ഹറാമാക്കിയ ഒരു രൂപ ആരെങ്കിലും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടോ എന്തിനു നമുക്കൊരു സമ്പാദ്യം? അതുകൊണ്ട് എന്ത് സാധത്താണ് നമുക്ക് കിട്ടുക? അള്ളാഹു സുബ്ഹാനഹു വതആല ദുആക്ക് പോലും ഉത്തരം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവുക എന്നല്ലാതെ. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവിടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെച്ചകാലം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. അതിലൊന്നാണ് വാൻമാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച്. ആ ഹദീസിൽ നബി പറഞ്ഞ ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ ഒറ്റ ചോദ്യമുള്ളൂ, അവന്റെ യൗവനം, അവന്റെ പിന്നെ ജീവിതം, അവന്റെ അമൽ, ഇതിനൊക്കെ കുറിച്ച് ഒരു ചോദ്യമാണ്. പക്ഷേ അവന്റെ സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മിൻ ഐന ഇത്തസബ വഫീമ അൻഫഖ, എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, രണ്ടും ചോദിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആളുകൾ ഏതു വഴിയും സമ്പാദിക്കും, എന്നിട്ടോ ചെലവഴിക്കല് കുറച്ച് നല്ല മാർഗത്തിലാക്കിയാൽ മതി, കുറച്ച് ആളുകളൊക്കെ സഹായിക്കുക, യത്തീംഖാനക്കൊക്കെ കുറച്ച് കൊടുക്കുക, അപ്പോ സമ്പാദിച്ച മാർഗം നേരെയാകും എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല, പാടില്ലാത്തതാണ്. മറിച്ച് രണ്ടു മാർഗവും നന്നായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദൽ മാന ഖദിറത്തുൻ ഹുൽവ, സമ്പത്തിന്റെ പ്രത്യേകത എന്താണ്? ഖദിറ, പച്ചപ്പുള്ളതാണ്, ഹുൽവത്തുൻ മധുരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ കാണാനും രസമുണ്ടാവും, അനുഭവിക്കാനും രസമുണ്ടാവും. അങ്ങനെയുള്ളതാണ് സമ്പത്ത്. ആളുകളുടെ കണ്ണ് മഞ്ഞളിച്ചു പോവും. ദീനൊക്കെ എടുക്കട്ടെ, ഇപ്പൊ തൽക്കാലം ഇത് കാര്യം നടക്കട്ടെ എന്ന് ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് സമ്പത്തിന്റെ വിഷയം. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മൾ കാക്കട്ടെ. ഹലാലായത് മാത്രം സമ്പാദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മക്ഫീന ബി ഹലാലിക അൻ ഹറാമിക വാഗ്നിന ബി ഫദലിക അമ്മൻ സിവാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട് ദുആ, അള്ളാഹു മക്ഫീന ബി ഹലാലിക അൻ ഹറാമിക, അള്ളാഹുവെ നീ ഹലാലാക്കിയത് കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണേ. അൻ ഹറാമിക്, എന്റെ ഹറാമില്ലാതെ, നീ ഹറാമാക്കിയത് എടുക്കാതെ ഹലാലു കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണമേ. വാഗ്നിനി ബി ഫദലിക അമ്മൻ സിവാക, നിന്റെ ഫദലു കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്ത അവസ്ഥ നീ എനിക്ക് തരണേ. അള്ളാഹു പറഞ്ഞില്ലേ, വസലുല്ലാഹു മിൻ ഫദലിഹ്, അള്ളാഹുവിനോട് അവന്റെ ഫദലിൽ നിന്ന് നിങ്ങൾ ചോദിക്കൂ, അള്ളാഹു തരും. അള്ളാഹു തരുന്നതാണ്. ഹറാം ഹറാമാണെന്നത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയാൽ തീർച്ചയായും അതിനു പകരം അതിനേക്കാളും ഖൈറായത് നമുക്ക് തരും, അള്ളാഹു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തഖാ അല്ലാഹ് ഇല്ലാ ആതാക അല്ലാഹു ഖൈറം മിൻ, നീ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എന്തൊഴിവാക്കിയാലും അള്ളാഹു അതിനേക്കാളും ഖൈറാദ് നിനക്ക് തരാതിരിക്കുകയില്ല. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. سورة الطلاق الله പറഞ്ഞു, ومن يتق الله ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചോ, يجعل له مخرجا, അല്ലാഹുവിന് ഒരു മഖ്റജ് തുറന്നു കൊടുക്കും. മഖ്റജ് എന്താ? പോംവഴി, പുറത്തേക്ക് പോകാനുള്ള വഴി, കുടുങ്ങി പോവുകയില്ല. ويرزقه, അല്ലാഹുവിന് റിസ്ക് കൊടുക്കും, അള്ളാഹു അവന് കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ. നമ്മൾ വിചാരിക്കും ഈ വഴി അടഞ്ഞാ പിന്നെ ഞാനാകെ കുടുങ്ങി, അല്ല, അള്ളാഹു നിനക്ക് വേറെ വാതിൽ തുറന്നുതരും. നീ ആളുകളോട് ചോദിക്കണ്ട, അള്ളാഹിനോട് ചോദിച്ചാൽ മതി. ആളുകളോട് ചോദിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ഫതഹ അബ്ദുൻ باب مسألة إلا فتح الله له باب فقر. ആരെങ്കിലും പടപ്പുകളോട് ചോദിക്കാൻ തീരുമാനിച്ചാൽ പടപ്പുകളോടുള്ള ചോദ്യത്തിന്റെ വാതിൽ ആരെങ്കിലും തുറന്നാൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. എപ്പോഴും ചോദിച്ചു നടക്കേണ്ടി വരും. ചോദിക്കാതിരിക്ക, ഇൻഷാ അള്ളാ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ദുനിയാവ് ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോ ഒരു വഴി അടഞ്ഞു നമ്മൾ വിചാരിക്കും അള്ളാഹു വേറെ വഴി തുറന്നു തരും. നമുക്കാണ് ഗൈബ് അറിയില്ല, അള്ളാഹുക്കാണ് ഗൈബ് അറിയുക. അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ പാലിച്ച ആളുകൾക്ക്, തഖ്വയോടെ ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ദുനിയാവ് മലർക്കെ തുറന്നു കൊടുത്ത എത്ര എത്ര അനുഭവങ്ങൾ. പഴയ കാലത്തേക്കൊന്നും പണ്ടെങ്കിലൊന്ന് ചുറ്റും നോക്കിയാൽ എപ്പോഴും ഈ തെമ്മാടികളെ കഥ മാത്രം കേൾക്കരുത്. മറിച്ച് നല്ല നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു ഒരുപാട് ഖൈറ് കൊടുത്ത എമ്പാടും അനുഭവങ്ങൾ ആളുകൾ പറയാറുണ്ട്. അള്ളാഹു തുറന്നു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തുറന്നു തരുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകളും പാളിപ്പോകുന്ന മേഖലയാണിത്, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. അളന്നിട്ട് തൂക്കിയിട്ട് തുലാസിലോ പഴയ തുലാസിലോ അല്ലെങ്കിൽ പുതിയ തുലാസിലോ തൂക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സാധനം മാത്രമേ ഇതിൽ പെടൂ എന്നാരും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ അല്ലാത്ത എന്തും കൊടുക്കണ, അയാൾ എന്തിനാണ് നമുക്ക് പൈസ തന്നത്? അത് പൂർണ്ണമായിട്ട് അയാൾക്ക് കൊടുക്കാതെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുതഫിഫാകും. അള്ളാഹു പറഞ്ഞ മുതഫിഫായി നമ്മൾ മാറും. അള്ളാഹു കാണുന്നുണ്ട്. വൈലുൻ ലിൽ മുതഫിഫീൻ, അള്ളാഹു പറയുന്നു വൈലുൻ നാശമാണുള്ളത് ലിൽ മുതഫിഫീൻ, മുതഫിഫുകൾക്ക് അഥവാ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ. അത് അള്ളാഹു തന്നെ പറയുന്നു. ആരാണവർ? അല്ലദീന, അവരൊരു കൂട്ടനാണ്. ഇതക്താലു, ഇക്താല എന്ന് പറഞ്ഞാൽ, കാല എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊടുക്കുക, ഇക്താല എന്ന് പറഞ്ഞാൽ തൂക്കി വാങ്ങുക. ഇതക്താലു, അവർ വാങ്ങിയാൽ, അലന്നാസി ജനങ്ങളോട് അവർ വാങ്ങിയാൽ, അവർ തൂക്കി വാങ്ങുക, അപ്പൊ എന്താക്കും? യസ്തൗഫൂൻ, പൂർണ്ണമായി വാങ്ങും. ഇസ്തീഫ എന്ന് പറഞ്ഞാൽ വഫ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. ഇബ്രാഹിം അല്ലദി വഫ, കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. ഇസ്തൗഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇങ്ങോട്ട് ആവശ്യപ്പെടുക. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫു, ജനങ്ങളോട് തൂക്കി ഇങ്ങോട്ട് അളന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോ പൂർണ്ണമായി വാങ്ങും, അവന്റെ അവകാശം ചോദിച്ചു വാങ്ങും. എന്നാൽ വൈദാ കാലൂഹും, വൈദാ കാലു അവർ തൂക്കിക്കൊടുത്താൽ, ഹും ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴോ, ഔ വസനൂഹും, വസ്ന് അതുപോലെ കെയിൽ, ഇത് രണ്ടും അങ്ങനത്തെ നമ്മുടെ മലയാളത്തിൽ അളക്കുക തൂക്കുക എന്ന് പറയുന്നത് എന്നതുപോലെയാണിത്. അതാ കാലൂഹും ഔ വസനൂഹും, അളക്കുമ്പോൾ അല്ലെങ്കിൽ തൂക്കുമ്പോൾ അവരങ്ങോട്ട് അളന്ന് അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുമ്പോ യുഹ്സിറൂൻ, എന്താക്കും? ഹസാറ എന്താണ്? നഷ്ടം. അഹ്സറ എന്നറ കുറക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കും, പൂർണ്ണമായി കൊടുക്കുക. ഇസ്തിഫ അവിടെ കാണിക്കുകയില്ല, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർണ്ണമായി വാങ്ങും, അങ്ങോട്ട് കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കും. ഇതാണ് അവരുടെ സ്വഭാവം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ പറയുന്നു, വഖദ് അമറല്ലാഹു തആല, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, ബിൽ വഫായി, പൂർത്തിയാക്കണം, പൂർണ്ണമായി കൊടുക്കണം, ഫിൽ കൈലി വൽ മീസാൻ, അളവിലും തൂക്കത്തിലും. ഫഖാൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ ഇസ്രായിൽ ആയത്തിൽ, വഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ذلك خير واحسن تاويلا. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ പൊതുവെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, അവന്റെ തൂക്കാനുള്ള യന്ത്രം കറക്റ്റാണ്, അത് ശരിയാണ്. പക്ഷേ അവൻ അതിലിടുമ്പോ മര്യാദക്ക് തൂക്കുകയില്ല, അല്ലെങ്കിൽ മായം ചേർക്കും. ചില ആളുകളോ അവന്റെ തൂക്കാനുള്ള യന്ത്രത്തിൽ തന്നെ കൃത്രിമം കാണിച്ചു വെക്കും. അപ്പോ എന്നിട്ട് അവൻ യന്ത്രത്തിൽ ഫുള്ളാകുന്നത് വരെ അതിലിടും. രണ്ടായാലും എന്താണ്, ഇത് അളവിലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കലാണ്. ആളുകളെ നമുക്ക് പറ്റിക്കാൻ സാധിക്കും. അള്ളാഹുവിന് എങ്ങനെയാണ്? അള്ളാഹുവിന് ആർക്കാണ് അവനോട് എങ്ങനെ വഞ്ചന കാണിക്കാൻ സാധിക്കും? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലുള്ളത് പുറത്തേക്ക് വരുന്നൊരു ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ദാലിക യൗമു തഗാബുൻ, നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം, ആളുകൾക്ക് അവരുടെ ഖേദം ഒളിവാകുന്ന ദിവസം. അതുപോലെ ഒന്നും ആർക്കും മൂടിവെക്കാൻ സാധിക്കാത്ത ദിവസമാണ്. ഇതെല്ലാം പുറത്തേക്ക് വരും. ആളുകളുടെ മുന്നിൽ അള്ളാഹു നമ്മെ അപമാനിക്കും. അപമാനിക്കപ്പെടേണ്ടവരാണ് നമ്മളെങ്കിൽ അള്ളാഹു കാക്കട്ടെ. വഔഫുൽ കൈല ഇദാ കിൽതും, അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഔഫുൽ കൈല ഇദാ കിൽതും, നിങ്ങൾ തൂക്കുകയാണെങ്കിൽ പൂർത്തിയാക്കി തൂക്കുക. വസിനു, നിങ്ങൾ തൂക്കുക, ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ തുലാസിൽ തൂക്കുക. ذلك خير, അതാണ് നല്ലത്. അഹ്സന തഅ്വീല, ഏറ്റവും നല്ല അന്ത്യം അവസാനം ഇതുകൊണ്ടാണ് ഉണ്ടാകുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക രംഗത്ത് മോശമായിരുന്ന പല ആളുകളും പിന്നീട് അവരുടെ അഖീദ പോലും പഴച്ചുപോയത് കാണാൻ സാധിക്കും. നല്ല അഖീദയിലൊക്കെ ഉണ്ടായ ചില മനുഷ്യന്മാർ, ശരിയായ വിശ്വാസത്തിലും ശരിയായ ആശയത്തിലുണ്ടായിരുന്ന ആളുകൾ, പക്ഷെ അവർ ഇടപാട് പോക്കാണ്. അവസാന കാലത്ത് വരെ അഖീദ തന്നെ തെറ്റിപ്പോയി. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മാഇദയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ ദീനിലേക്ക് ക്ഷണിക്കുന്നത്, യഥാർത്ഥ അള്ളാഹുവിന്റെ ഹുക്കുമിലേക്ക് ക്ഷണിക്കുന്നത്, ഇനി എന്നിട്ടും അവർ ക്ഷണിക്കുന്നില്ലെങ്കിൽ, ഫഅലം, നീ മനസ്സിലാക്കുക, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ചില തെറ്റുകൾ കാരണത്താൽ അള്ളാഹു അവരെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് നീ വിചാരിച്ചേക്കുക. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന ഹഖിലേക്ക് ചില ആളുകൾക്ക് അവരെങ്ങനെയും വരുന്നില്ല. ഇപ്പൊ റസൂലുള്ളാഹിനോട് അള്ളാഹു പറയുകയാണ്, നീ അറിയുക അവരെന്താ വരാത്തെന്നറിയോ, അവർ മുമ്പ് ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അള്ളാഹു അവരെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നു, അള്ളാഹു അവരെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് വേഗം തെറ്റുകളിൽ നിന്ന് ഇസ്തിഗ്ഫാറ് നടത്തുക, തൗബ നടത്തുക. ഇങ്ങനെയാണ് തൗബ, ഒരാളെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവനത് പൈസ കൊടുക്കാതെ, തിരിച്ചു കൊടുക്കാതെ, ഇനി വേണ്ട ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരി, രക്ഷപ്പെട്ടു. അങ്ങനെ ഇടപാടുകൾ അങ്ങനെ പൂർത്തിയാക്കാതെ തൗബില്ല. ആളുകളോടുള്ള ഇടപാടുകൾ അവരുമായി തീർക്കാതെ അള്ളാഹു വിട്ടുതരികയില്ല. സാമ്പത്തിക ഇടപാടാണെങ്കിൽ അത് കൊടുത്തിട്ട് തന്നെ തീർക്കണം. ആളെ കണ്ടെത്താൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടെത്തി കൊടുക്കണം. ഞാൾ മരിച്ചു, അവരവകാശികൾക്ക് കൊടുക്കണം. ഇനി ഒരു നൽകും അറിയാത്ത ആളാണ് എങ്കിൽ അത് അദ്ദേഹത്തിനു വേണ്ടി സ്വതക്ക ചെയ്യണം. എന്നാലും നമ്മൾ പണ്ട് ഏതോ കാലത്ത് ആരോ പറ്റിച്ചാണ് അയാളൊരു വിവരമില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, മുമ്പ് ഇടപാട് അങ്ങനെ ഒന്നും അറിയാത്ത കാലത്ത് ചെയ്തെന്നാൽ, പക്ഷെ ഇപ്പൊ ആളുമായിട്ട് ഒരു ബന്ധുവില്ല, അങ്ങോട്ട് ഇടപാട് നടത്താൻ ഒരു മാർഗവുമില്ല. അങ്ങനെയാണെങ്കിലും അതിങ്ങനെ ചെയ്യണമെന്ന് പല മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ തെറ്റുകളിൽ നിന്ന് വേഗം മടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ സാധ്യതയുണ്ട് നമ്മുടെ അഖീദയെ പിടികൂടാൻ. നമ്മൾ ചിലപ്പോ ഏതെങ്കിലും ബലാലത്തിൽ, ഏതെങ്കിലും പിഴവിൽ, ചിലപ്പോൾ കുഫറിൽ തന്നെ നഊദു ബില്ലാഹ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില തെറ്റുകൾ അങ്ങനെയാണ്. ചില തെറ്റുകൾ അവസാന കാലത്തായിരിക്കും നമ്മളെ പിടിക്കുക. മരണസമയത്ത് അത് പിടിച്ചാലോ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കാതെ വരും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല പര്യവസാനം. അതുപോലെ നമുക്ക് സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു, വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ അളവും തൂക്കവും നീതിയോടെ പൂർത്തിയാക്കുക. നാം ഒരു നഫ്സിനെയും അതിന് കഴിയാത്തത് ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവ് വരുന്നതിന് ഇൻഷാ അല്ലാഹ് അള്ളാഹു പുറത്തുവരും. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി, നല്ല ഉറക്കത്തുണ്ടാവും. നേരെ അളന്ന് കൊടുക്കുന്ന ചില കച്ചവടക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അളന്ന് പിന്നെ അനാദി കച്ചവടം പോലെ. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ്? കുറച്ചധികം ഇട്ട് കൊടുക്കേ, കറക്റ്റ് ആ പോയിന്റിൽ നിർത്തല്ലേ, കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇൻഷാ അള്ളാ ഒരുപാട് ബർക്കത്ത് ആ കച്ചവടത്തിനുണ്ടാകും. ഇൻഷാ അള്ളാ നമ്മൾ വിചാരിക്കുകയാണ് തീർന്നു പോകും, ഇല്ല, അള്ളാഹു അതിൽ ബർക്കത്താണ് തരിക. അതുപോലെ വഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ, ഏത് സൂറത്തിലായത്? സൂറത്തുർ റഹ്മാൻ. വഖീമുൽ വസ്ന ബിൽ ഖിസ്ത് ولا تخسروا الميزان, നിങ്ങൾ വഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, നിങ്ങൾ തൂക്കം നീതിയോടെ നടപ്പിലാക്കുക. ولا تخسروا الميزان, നിങ്ങൾ അളവിൽ ന്യൂനത കാണിക്കുക, അത് കുറക്കരുത്. അതുപോലെ ഇബ്നു കസീർ പറയുകയാണ്, വഅഹലകല്ലാഹു ഖൗമ ശുഐബ് വദമ്മറഹും അലാ മാ കാനു യബ്ഖസൂന الناس في المكيال. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ വളരെ അറിയപ്പെട്ട അവരുടെ തെറ്റെന്തായിരുന്നു? അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളാണ്. ഷിർക്ക് ചെയ്തതുപോലെ അവർക്കുണ്ടായിരുന്ന മറ്റൊരു വലിയ അബദ്ധമാണ് അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം. അതുകൊണ്ടുകൂടിയാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. അത് അവരെ നശിപ്പിക്കാനുള്ള വലിയ കാരണമായിരുന്നു. അപ്പൊ അള്ളാഹു ഒരു ജനതയെ നശിപ്പിക്കാൻ കാരണമായ തെറ്റാണത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ഒരാളൊരു ധാന്യം വിൽക്കാൻ വെച്ചിരിക്കുന്നു, കണ്ടപ്പോ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൈയിട്ട് നോക്കിയപ്പോ എന്താ, ഉള്ളിലെ നനവ്. അപ്പൊ പുറത്ത് വെച്ചിട്ടുള്ളത് വളരെ നല്ലതാണ്. നമ്മൾ മീൻ വാങ്ങാൻ പോയാലും കാണാറില്ല മുന്നിൽ നല്ല വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയാൽ മുന്നിൽ നല്ലത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു കിലോ എടുക്കുന്ന പറഞ്ഞാൽ ഉള്ളിന്ന് എടുത്തിട്ട് വന്നു, കണ്ടതായിരിക്കൂല. വീട്ടിലെത്തിയിട്ട് നോക്കിയാൽ കണ്ട മൊഞ്ചു ഒന്നും അതിനുണ്ടാവില്ല, കാരണം എന്താ, പിന്നെന്ന് എടുത്തിട്ട് തൂക്കിയതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിട്ടപ്പോ എന്താ ഈ നനവ് എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നാം മുസ്ലിം അദ്ദേഹത്തിന് സഹീഹ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ അല സുബ്റത്തി തആം, റസൂലിന്റെ ഒരു ഭക്ഷണം ഇങ്ങനെ വിൽക്കുന്ന ഒരാളുടെ അടുത്തൂടെ പോയി. فادخل يده فيها بيد الكيت فنالت اصابعه بللا ഇവിടെ വിരൽ നനവ് തട്ടി. فقال النبي ചോദിച്ചു, ما هذا يا صاحب الطعام, ഹേയ് ഈ താമിന്റെ സാഹിബ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആളെ, എന്താണിത്? അയാൾ പറഞ്ഞു, അസാബത്തു സമാഉ യാ റസൂലുള്ളാ, നബിയെ മഴ കൊണ്ടതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല ജഅൽതഹു ഫൗക ത്വആം, നിനക്കിത് മുകളിൽ വെച്ചൂടെ, കൈ യറാഹു നാസ്, ജനങ്ങൾക്ക് കാണാൻ തക്കവണ്ണം ഇത് മുകളിൽ വെച്ചൂടെ, മൻ ഖശ്ശ ഫലൈസ മിന്നീ, ആരാണോ വഞ്ചിച്ചത് വഞ്ചകൻ, ഫലൈസ മിന്നീ, നമ്മിൽപ്പെട്ടവനല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, നബിയുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ആണ് കച്ചവടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ വിവരിച്ചിട്ടുണ്ടെങ്കിൽ, അവർ എന്താണ് അതിന്റെ കുറവ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൂരിക, അതിലവർക്ക് ബറക്കത്ത് കിട്ടും. വൈൻ കതമ വകദബ മുഹഖത് അൽ ബറക, ഇനി അവർ മൂടിവെച്ചു, കളവ് പറഞ്ഞു, ബറക്കത്ത് മായ്ക്കപ്പെടും, ബറക്കത്ത് ഉണ്ടാവുകയില്ല. സഹാബത്ത് ഒരു കുതിരയെ വാങ്ങി ഒരാളെടുത്തണം, എന്നിട്ട് അയാളോട് പറയാം, അയാളോടൊരു പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് അയാളോട് പറഞ്ഞു, ഇത് ഇത്രക്ക് അല്ല, ഇത് ഇതിനേക്കാളും വില കിട്ടും ഇതിന്, എന്ന് അങ്ങോട്ട് പറഞ്ഞ സഹാബി വില കൊടുത്തു എന്ന് അസറുകളിൽ റിവായത്തുകളിൽ കാണാം. അതുപോലെ തന്നെയാണ് കച്ചവടത്തിൽ അതിന്റെ ന്യൂനത മറച്ചു വെച്ച് എന്ത് നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിലും അതിന്റെ നമുക്കറിയാവുന്ന ന്യൂനത അത് അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇൻഷാഅള്ളാ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവുന്ന ആ കിട്ടിയ പൈസ അയാൾ പോയി എന്നാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയി. അപ്പൊ നമ്മൾ അന്താളിച്ചു പോകരുത്, മറിച്ച് അതിനേക്കാളും നല്ലത് അള്ളാഹു വെച്ചിട്ടുണ്ട്, കുറച്ച് കാത്തിരിക്കൂ, ഇൻഷാഅള്ളാ അതിനേക്കാളും ഹൈറായത് വരാനിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചതി അത് പാടില്ലാത്തതാണ്, അത് ബറക്കത്ത് നശിപ്പിക്കുന്നതാണ്, പരലോകത്ത് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അല യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ, ഇങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന ആളുകൾ ദുനിയാവിൽ അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും, അല യദുന്നു ഉലൈക, അല യദുന്നു ഉലൈക, ഈ ആളുകൾ വിചാരിക്കുന്നില്ലേ, ഈ ആളുകൾ കരുതുന്നില്ലേ, ഇവിടെ യദുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ലേ എന്നാണ് അർത്ഥം. ഖുർആനിൽ പല സ്ഥലത്ത് ലന്ന് ഊഹം എന്ന് പറഞ്ഞതും യഖീൻ എന്നാണ് അർത്ഥമെന്ന് പല മുഫസ്സിറുകൾ പറഞ്ഞു പല സ്ഥലത്തും. അല യദുന്നു ഉലൈക, അവർ വിശ്വസിക്കുന്നില്ലേ, അവർ കരുതുന്നില്ലേ, അന്നഹും മബഊസൂൻ, അന്നഹും അവർ മബഊസൂൻ, മബഊസ് എന്ന ബഅസ രണ്ടാമതും പുനർജീവിപ്പിക്കുക, അതിനാണ് ബഅസ എന്ന് പറയുക. ബാഇസ് അങ്ങനെ ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മബഊസ് എന്നാൽ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നവർ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളാണെന്ന് അവർ വിശ്വസിക്കുന്നില്ലേ. ലിയൗമിൻ അളീം, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ലിയൗമിൻ അളീം, അളീമായ ഒരു ദിവസത്തിനു വേണ്ടി, അളീമായ ഭയാനകരമായ വളരെ കഠിനമായ ഒരു ദിവസത്തിനു വേണ്ടി അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നവർ കരുതുന്നില്ലേ? എന്താണ് ആ ദിവസം? യൗമ, ആ ദിവസം യഖൂമു നാസു, ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനു വേണ്ടി അഥവാ അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം, ആ മഹത്തായ ദിവസം, അന്ന് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളാണ് അവർ എന്നവർ കരുതുന്നില്ലേ? പരലോകമുണ്ട്. നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഈ രണ്ടാണ് നമ്മളെ നന്നാക്കുന്നത്. അല്ല, ആളുകളെ നന്നാക്കേണ്ടത് ഈ രണ്ട് വിഷയങ്ങളാണ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് അവർക്ക് ഖൈറു ശർറു പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് രണ്ടും പറഞ്ഞു നോക്കൂ. അള്ളാഹുവിനോടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ചെറിയ കുട്ടികളാകട്ടെ വലിയ ആളുകളാകട്ടെ നമ്മൾ തെറ്റിൽ നിന്ന് തടയേണ്ടത്. അതാണ് അസൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖർ, ആരാണോ അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ ഇന്നത് ചെയ്യട്ടെ, എങ്കിൽ അവൻ ഇന്നത് ചെയ്യാതിരിക്കട്ടെ, എങ്കിൽ അവൻ ഇന്നത് ചെയ്യട്ടെ, എങ്കിൽ അവൻ ഇന്നത് ചെയ്യാതിരിക്കട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉ റസൂല വഉലിൽ അംരി മിൻകും വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ദാലിക ഖൈറുൻ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. ഇതുപോലുള്ള ആയത്തുകളിൽ നിങ്ങൾ അള്ളാഹുവിലും ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. അള്ളാഹുലും പരലോകത്തിലുമുള്ള വിശ്വാസം, ഇത് രണ്ട് വളരെ അടിസ്ഥാനപരമായ നമ്മളെ മാറ്റേണ്ട വിശ്വാസമാണിത്. അതിൽ പരലോകത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളാണ് അവർ എന്നവർ വിചാരിക്കുന്നില്ലേ, കരുതുന്നില്ലേ? എങ്ങനത്തെ ദിവസമാണത്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന അതിമഹത്തായ ഭയങ്കരമായ ഒരു ദിവസം. ഇമാം മാലിക് റഹിമഹുള്ള, അദ്ദേഹം നാഫിഇൽ നിന്ന്, അദ്ദേഹം ഇബ്നു ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇങ്ങനെ, ഇമാം മാലിക് ഇബ്നു അനസ് അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഇമാം നാഫിഇ എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മൗലയാണ് അഥവാ അടിമയായിരുന്ന ആളാണ് നാഫിഇ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. ഈ ആയത്ത് ഓതുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി നിൽക്കുന്ന ദിവസം. എങ്ങനെയാണ് അവർ നിൽക്കുക? ഹത്താ യഗീബ അഹദുഹും ഫീ റഷ്ഹിഹി, ഓരോരുത്തരും അവരുടെ വിയർപ്പിൽ മുങ്ങുന്ന നിലക്ക്, ഇല അൻസാഫി ഉദുനൈഹി, അവരുടെ ചെവിയുടെ പകുതി വരേക്കും. അത്രയും വിയർപ്പിൽ പല ആളുകളും മുങ്ങിയിട്ടാണ് ആ ദിവസം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരിക. മഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, ഉദ്നിയത്തി ശംസു മിനൽ ഇബാദ്, സൂര്യൻ പടപ്പുകളുടെ അടുത്തേക്ക് വരും, ഹത്താ തകൂന ഖൈദ മീ ഖദ്ര മീലിൻ ഔ മീലൈൻ, ഒരു മീൽ അരി അടുത്ത് അല്ലെങ്കിൽ രണ്ടു മീൽ അടുത്ത്. മീൽ എന്നാൽ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവിമാരിൽ ഒരാൾ തന്നെ പറയുന്നുണ്ട്, മീൽ എന്ന് പറഞ്ഞാൽ മൈലാണോ ഉദ്ദേശം, നമ്മൾ സാധാരണ പറയാറുള്ള മൈലാണോ ഉദ്ദേശം, അതല്ല, ഒരു ചുറുമക്കോലിന് മീൽ എന്ന് പറയും, ചുറുമയിടുന്ന കോലുണ്ടല്ലോ മീൽ, അതാണോ ഉദ്ദേശം എന്നെനിക്കറിയില്ല, അള്ളാഹു ആലം. അത്രയും അരികിൽ സൂര്യൻ വരുന്നതാണ്. ഫതുസ്ഹിറുഹും ശംസ്, സൂര്യൻ അവരെ ചൂടുപൊള്ളിക്കും. ഫയകൂനൂന ഫിൽ അറഖി കഖദ്രി അഅ്മാലിഹിം, ഓരോരുത്തരും അവരുടെ അമലുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും. മിൻഹും മയഅഖുദുഹു അലാ ഇലാ അഖിബൈഹി, തന്റെ നിര്യാണി വരെ മുങ്ങിയ ആളുകൾ ഉണ്ടാകും. വമിൻഹും മയഅഖുദുഹു ഇലാ റുക്ബതൈഹി, കാൽമുട്ടുകൾ വരെ മുങ്ങിയവരുണ്ടാകും. വമിൻഹും മയഅഖുദുഹു ഇലാ ഹഖ്വൈഹി, ഊര വരെ മുങ്ങിയ ആളുകൾ ഉണ്ടാകും. വമിൻഹും മയുൽജിമുഹു ഇൽജാമ, റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഇൽജാമ പോലെ വന്ന ആളുകൾ ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇൽജാം എന്ന് പറഞ്ഞാൽ മൂക്കേറിടുമല്ലോ പശുവിനും അങ്ങനെയുള്ള ജന്തുക്കൾക്കൊക്കെ, ആ മുഖേറിടുന്ന സ്ഥലം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. അങ്ങനെ വരെ പറ്റുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ദിവസമാണ് യൗമുൽ അളീം എന്നല്ലാഹു പറഞ്ഞ ഖിയാമത്ത് നാൾ. അന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അളവിലും തൂക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.